നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
ബ്രിസ്ബനിലും വടക്കൻ ന്യൂ സൌത്ത് വെയിൽസിലും ഭീതി പടർത്തിയ ആൽഫ്രഡ് ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞാണ് കരയിലേക്ക് എത്തിയതെങ്കിലും പല ഭാഗത്തും വ്യാപകമായ നാശനഷ്ടങ്ങൾ തുടരുകയാണ്. 300,000+ വീടുകളിലും കെട്ടിടങ്ങളിലും വെള്ളിയാഴ്ച മുതൽ വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പേമാരിയും പ്രളയവും പല ഭാഗത്തും തുടരുമെന്നാണ് മുന്നറിയിപ്പ്. അതിശക്തമായ കാറ്റും പേമാരിയും ഉണ്ടായ മണിക്കൂറുകൾ എങ്ങനെയാണ് കടന്നുപോയതെന്നും ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നും ഈ പ്രദേശങ്ങളിലെ മലയാളികൾ SBS മലയാളത്തോട് വിശദീകരിക്കുകയാണ്. ഈ റിപ്പോർട്ടുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ഡിജു ശിവദാസ്. ഓസ്ട്രേലിയയിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്തകളും വിശേഷങ്ങളുമെല്ലാം ഏറ്റവും ആധികാരികമായും ആഴത്തിലും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദേശീയ പൊതുമേഖലാ മാധ്യമ സ്ഥാപനമായ SBS മലയാളം. ഞങ്ങളുടെ പോഡ്കാസ്റ്റുകൾ പിന്തുടർന്നാൽ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് മുടങ്ങാതെ കേൾക്കാൻ കഴിയും. ആപ്പിൾ പോഡ്കാസ്റ്റ്, സ്പോട്ടിഫൈ തുടങ്ങി നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും SBS മലയാളം ലഭ്യമാണ്. കാറ്റഗറി 2 ശക്തിയുണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്ന ആൽഫ്രഡ് ചുഴലിക്കാറ്റ് കരയിലെത്തിയപ്പോഴേക്കും ശക്തി ക്ഷയിച്ച് ഉഷ്ണമേഖല ന്യൂനമർദ്ദമായി മാറിയിരുന്നു. കാറ്റിന്റെ ശക്തി കൊണ്ടുള്ള അതീവ ദുരന്ത സാഹചര്യം ഒഴിവായെങ്കിലും ബ്രിസ്ബനും ഗോൾഡ് കോസ്റ്റും സൺഷൈൻ കോസ്റ്റും ഉൾപ്പെടെയുള്ള മേഖലകളിലും വടക്കൻ ന്യൂ സൌത്ത് വെയിൽസിലും ആൽഫ്രഡ് വ്യാപകമായ നാശനഷ്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 450,000+ വീടുകളിലും ബിസിനസ്സുകളിലും വൈദ്യുതി നഷ്ടമായി. നിരവധി പ്രദേശങ്ങളിൽ ഇത് പുനഃസ്ഥാപിച്ചെങ്കിലും 300,000+ വീടുകൾ 72 മണിക്കൂറിലേറെയായി ഇരുട്ടിലാണ്. ബ്രിസ്ബനിൽ മാത്രം 24 മണിക്കൂറിൽ 299 മില്ലിമീറ്ററോളം മഴയാണ് പെയ്തിറങ്ങിയത്. ഇനിയും പല ഭാഗത്തും ശക്തമായ മഴയും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കങ്ങളും ഉണ്ടാകാമെന്നാണ് മുന്നറിയിപ്പ്. ന്യൂ സൌത്ത് വെയിൽസിൽ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട ഒരു 61-കാരൻ മരിച്ചു. ഈ പ്രദേശങ്ങളിലെല്ലാം ഒട്ടേറെ മലയാളികളെയും കാറ്റും മഴയുമെല്ലാം ബാധിച്ചിട്ടുണ്ട്. കാറ്റുവീശിയ രാത്രിയിലെ അനുഭവങ്ങളും ഇപ്പോഴത്തെ സാഹചര്യങ്ങളും പങ്കുവയ്ക്കുകയാണ് ബ്രിസ്ബനിലുള്ള മോബിൻ തോമസ്.
ഞങ്ങൾ സുരക്ഷിതരാണ്. സുരക്ഷയുടെ കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇവിടെ ചെറിയ ചെറിയ ജനറേറ്റർ യൂസ് ചെയ്തിട്ട് 1-2 പേര് ഹോസ്പിറ്റലായി, അതായത് കാർബൺ മോണോക്സൈഡ് കൂടുതൽ വന്നിട്ട്. പക്ഷെ കമ്മിങ് ബാക്ക് ടു സൈക്ലോൺ, അത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് കാറ്റഗറി 2 തന്നെ വരുമെന്നാണ് ഈ ബ്യൂറോ ഓഫ് മെട്രോളജി പറഞ്ഞത് വെച്ചിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ലക്കിലി മൊറോട്ടൻ ബേയുടെ കോസ്റ്റിൽ അടിച്ചപ്പോൾ അത് കാറ്റഗറി 1 ഡൗൺ ചെയ്തു. അത് കഴിഞ്ഞ് കാറ്റഗറി ലോ ആയി. പക്ഷെ ഫ്രൈഡേ നൈറ്റിൽ നല്ല കാറ്റായിരുന്നു. നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ വിൻഡ് സ്പീഡ് ഒരു 80+ കസ്റ്റ് എന്ന് പറയും, അതായത് സഡൻ ആയിട്ടുള്ള കാറ്റൊരു 110 to 120 എല്ലാവർക്കും ഫീൽ ചെയ്തു. ബ്രിസ്ബൻ ഏരിയയില് കുറെ പേർക്ക് അതിന്റെ കുറെ ഡാമേജുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾക്ക് മെയിനായിട്ട് ഞാൻ താമസിക്കുന്ന ഏരിയയില് കുറെ മരങ്ങളെല്ലാം മറിഞ്ഞു വീണു. ട്രീ കുറെ വഴിയിലോട്ടെല്ലാം ബ്രാഞ്ചസും മരങ്ങളും എല്ലാം മറിഞ്ഞു വീണു. പവർ പോയി, അതാണ് മെയിനായിട്ട്. പവർ ഫ്രൈഡേ പോയതാണ്. ഫ്രൈഡേ പോയിട്ട് ഇതുവരെ പവർ ഞങ്ങൾക്കാർക്കും പവർ തിരിച്ചു വന്നിട്ടില്ല. ഇന്നും സ്റ്റില്ല് പവർ വന്നിട്ടില്ല. ഫ്രൈഡേ ലേറ്റ് നൈറ്റിൽ പോയതാണ്. അപ്പം കുറച്ച് ആളുകളൊക്കെ നേരത്തെ ജനറേറ്റർ ഒക്കെ സംഘടിപ്പിച്ച് അവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കുറെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള എന്റെ നെയ്ബേഴ്സൊക്കെ കുറച്ച് ഞങ്ങളിപ്പം ഞങ്ങളുടെ ഫ്രിഡ്ജിലിരുന്ന സാധനങ്ങളൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പവർ ഉള്ള സ്ഥലത്തോട്ടൊക്കെ കൊണ്ട് കൊടുക്കാൻ പറ്റി. അപ്പൊ അത് കൊണ്ട് ഞങ്ങൾക്ക് പവർ ഇല്ല എന്നുള്ളതാണ് മെയിൻ ഇഷ്യൂ. പക്ഷെ ഞങ്ങൾ ഒരിക്കലും കംപ്ലൈന്റ് പറയാൻ പറ്റൂല. എനർജസ് അവർ മാക്സിമം അവര് ആ 2 ദിവസം വിൻഡ് ഉണ്ടായിരുന്ന ദിവസം അവർക്ക് രാത്രിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പിറ്റേ ദിവസം തന്നെ ഈ എന്റെ വീടിന്റെ 2 വീടപ്പുറത്ത് മരം ലൈനിൽ വീണ് കിടന്നത് പിറ്റേ ദിവസം തന്നെ വന്ന് അവർ കട്ട് ചെയ്തു. അവർ സേഫ്റ്റി മേക്ക് ഷുവർ ചെയ്തു. അവര് ഒരുപാട് വർക്കേഴ്സ് അവർ വർക്കേഴ്സ് മഴയെന്നില്ല, രാത്രിയെന്നില്ല, പകലെന്നില്ലാതെ അവരിങ്ങനെ ത്രൂ ഔട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരോരോ സ്ഥലത്തും റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് പവർ. പക്ഷെ എന്നെ ഞാൻ ഞങ്ങളുടെ ഏരിയയിൽ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ സ്കൂളുകൾ ഇന്ന് റീഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞു. സ്കൂൾ ഇന്ന് റീഓപ്പൺ ചെയ്തു. പക്ഷെ രാവിലെ മെസ്സേജ് വന്നു ക്ലോസ്ഡ് ആന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. കാര്യം ഫ്ലഡിന്റെ റേറ്റ് ലെവല് കൂടുന്നുണ്ട്. പല ക്രീക്കുകളിലും പല റിവറുകളിലും ഫ്ലഡ് റേറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ അവരത് ഓൾ ഓഫ് എ സഡൻ ഇന്നലെ നൈറ്റിലാണ് ഇതൊക്കെ സംഭവിച്ചത്. കാര്യം നന്നായിട്ട് റെയിൻ ഫോർകാസ്റ്റ് ചെയ്തതിന് കൂടുതൽ ഭയങ്കരമായിട്ട് പലയിടത്തും റെയിൻഫോളും അതിൻ്റെ എന്നെ പറയുന്നത് വാട്ടർ ലെവൽ ഒത്തിരി കൂടിയതുകൊണ്ടാണ് ഈ ഫ്ലഡ് ഇത്രയും വന്നത്. അപ്പോൾ ഫ്ലഡ് വന്നതുകൊണ്ട് ഇന്ന് രാവിലെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നു, സ്കൂൾ ക്ലോസ്ഡ് ആന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു.
ഈ അന്ന് വെള്ളിയാഴ്ച ഭയങ്കരമായ കാറ്റായിരുന്നു പറഞ്ഞല്ലോ, എന്തായിരുന്നു ആ സാഹചര്യം, അതൊന്ന് വിശദീകരിക്കാൻ കഴിയുമോ?
സാഹചര്യം, ഞാൻ താമസിക്കുന്ന ഏരിയ കുറച്ച് മരങ്ങൾ കൂടുതലുള്ളതാണ്. അപ്പം നമുക്ക് കാണാം മരങ്ങൾ ഇങ്ങനെ വളഞ്ഞ് വരുന്നതും കുറച്ച് കുറേ ബ്രാഞ്ചുകൾ ഒടിഞ്ഞിങ്ങനെ പറന്നു പോകുന്നതൊക്കെ കാണാം. അത് നല്ല സ്കെയറി മൂമെൻ്റ്. അതായത് വിൻഡിൻ്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, വിൻഡ് ഇങ്ങനെ നമ്മളിങ്ങനെ വിൻഡ് ഇങ്ങനെ സ്ലോയി വീശിക്കൊണ്ടിരിക്കും. ഗസ്റ്റ് എന്ന് പറയുന്നത് വിൻഡ് പെട്ടെന്ന് സ്പീഡാകുന്നു. അത് ഓൾ ഓഫ് സഡൻ ഇങ്ങനെ ഊന്ന് പറഞ്ഞ് ഇങ്ങനെ മൂളി വന്നിട്ട് ഒരൊറ്റ അടിയും ആ സംഭവം ഇങ്ങനെ കുഞ്ഞു ബ്രാഞ്ചുകൾ പറന്നു പോകുന്ന കാണാം മരത്തേന്ന്. അപ്പം ഒരു 3 o'clock മോർണിംഗ് വരെ ഞങ്ങളൊക്കെ എഴുന്നേറ്റിരുന്നു. കാര്യം ഇത് ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ ഉറങ്ങാനെങ്ങാനും കണ്ണിങ്ങനെ ഇങ്ങനെ ഫോള് ചെയ്ത് വരുവാണെങ്കിൽ പോലും ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. അത്രയ്ക്കും വിൻഡിൻ്റെ സൗണ്ടായിരുന്നു. പക്ഷേ ലക്കിലി അത് മൊറോട്ടം ബേയിൽ വന്ന് ഹിറ്റായപ്പം അതിൻ്റെ കാറ്റഗറി 1 വന്നത് തന്നെ ലക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ കാറ്റഗറി 2 ആണ് അവർ എക്സ്പെക്ട് ചെയ്ത വിൻ സ്പീഡ്. 150 to 160 ആ ഒരു റേഞ്ചാണ് ഒക്കെ സ്പീഡ്, വിൻ സ്പീഡ് മാത്രം എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ അതായിരുന്നെങ്കിൽ ഇത് ഇതിലും എന്ത് ഭയാനകമായിരുന്നായിരിക്കുമെന്ന് ഞങ്ങൾ പറയാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ട് എല്ലാവരും ഇപ്പം ഫോൺ വിളിക്കുന്നു, പിന്നെ ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു. ഞങ്ങളുടെ അസോസിയേഷനുകളിലേക്ക് കൈരളി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മേക്ക് ഷുവർ ചെയ്യുന്നു എല്ലാവരും ഓക്കെ ആണോ എന്ന് മേക്ക് ഷുവർ ചെയ്യുന്നു. ഒരു സ്കെയറി മൂമെൻ്റ് ആണ് അത്. ആ വിൻഡിൻ്റെ സ്പീഡ് ഇങ്ങനെ വരുമ്പോഴും നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. നമ്മൾ കുഞ്ഞുങ്ങൾ പേടിച്ചിട്ട് അതുങ്ങളൊക്കെ ഉറങ്ങിപ്പോയി. പക്ഷെ ഞങ്ങളിപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെയും വൈഫിൻ്റെയും കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 വരെ പേടിച്ചിരിക്കുക. കാര്യം മരം ഒടിഞ്ഞു വീഴുമോ, ഇത് ഒടിഞ്ഞു വീഴുമോ, എന്താ അവസ്ഥ എന്നുള്ളത്. എന്താ പിന്നെ അവർ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളെല്ലാം ടൈ അപ്പ് ചെയ്ത് വെക്കണം, എല്ലാം പാക്ക് ചെയ്ത് വെക്കണം. നമുക്ക് ഈ എന്നാ ഒഫീഷ്യൽസിൽ നിന്ന് എല്ലാ ഇതും കിട്ടിയായിരുന്നു. കാര്യം നിങ്ങളുടെ ഇവൻ ബിന്നു വരെ ടൈറ്റ് ചെയ്ത് വെക്കണം. സാൻഡ് ബാഗ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തു, വെള്ളം എവിടെയെങ്കിലും ഫ്ലഡ് ഒഴുകി വരുവാണെങ്കിൽ കയറാതിരിക്കാൻ വേണ്ടി. അതെല്ലാം അവിടുത്തെ എമർജൻസി സപ്പോർട്ടുകാർ
ചെയ്യുന്നുണ്ടായിരുന്നു.
അതെ, ഞാനൊക്കെ സാൻഡ് ബാഗ് കളക്ട് ചെയ്ത് എൻ്റെ ഗരാജ് ഡോഴ്സിൻ്റെ അങ്ങോട്ട് വെള്ളം വരാൻ ചാൻസ് ഉള്ളൂ, അവിടെ എല്ലാം കവർ ചെയ്ത്. അതുപോലെ ഒഫീഷ്യൽസ് നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ട് ഇനി ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം. പിന്നെ അവർ പറഞ്ഞിരുന്നു, നേരത്തെ പറഞ്ഞിരുന്നു സേഫ് ആയിട്ടുള്ള പ്ലേസ്, സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ വീടിനുള്ളിലെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള പ്ലേസ്. അതുപോലെ എല്ലാം ടൈ ചെയ്ത് വെക്കണം, സാൻഡ് ബാഗ് എല്ലാം.
വീട്ടിൽ എവിടെയായിരുന്നു ഈ രാത്രി കഴിച്ചു കൂട്ടിയത്?
ഞങ്ങള് വീടിന്റെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് പാർട്ട് ആയിട്ടുള്ള സ്ഥലത്തായിരുന്നു ഞങ്ങള്. പക്ഷെ ഞങ്ങൾക്ക് കാണാം മരങ്ങളൊക്കെ ഈ വിൻഡോയിൽ കൂടെ ഒക്കെ കാണാം, മരങ്ങൾ ഇങ്ങനെ ബെൻഡ് ചെയ്തതുപോലെ കാറ്റ് വരുന്ന കാണാം. ഭയങ്കര സ്കെയറി ആയിരുന്നു, ഭയങ്കര സ്കെയറി എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൗണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മഴയുണ്ട്. മഴ അത് എന്നെ പറഞ്ഞു ഇവിടെ 400 mm, എനിക്കത് കറക്റ്റ് അറിയത്തില്ല. ഞാനതൊന്ന് നോക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്റർനെറ്റ് ഇല്ലായിരുന്നു. 3-4 ദിവസമായിട്ട് ഇന്റർനെറ്റ് ഭയങ്കര സ്ലോ ആയിരുന്നു. കറണ്ട് പവർ ഇതുവരെ വരാത്തതുകൊണ്ട്
മൊബൈൽ
പവർ ഫോൺ ചാർജ് ചെയ്യാൻ നമ്മുടെ പവർ ബാങ്ക് ഉണ്ടായിരുന്നു. പിന്നെ ഗരാജിൽ വണ്ടി ഓൺ ആക്കിയിടുക, വണ്ടിയിൽ കുത്തിയിടുക, കാറിൽ കുത്തിയിടുക, അങ്ങനെ ചാർജ് ചെയ്യുക. ഫോൺ തീരുമ്പോൾ കാർ ഓൺ ആക്കിയിടും, കാറിൽ കുത്തിയിടുക, അത് എന്നിട്ട് ഗരാജ് തുറന്നു വെക്കുക. അല്ലെങ്കിൽ ഈ കാർബൺ മോണോക്സൈഡിന്റെ ഞങ്ങൾ പിറ്റേഴ്സിൽ നിന്ന് തന്നെ കേട്ടായിരുന്നു, ഇവിടെ ഒരു ആള് ജനറേറ്റർ ഓൺ ആക്കി വെച്ച് കാർബൺ മോണോക്സൈഡ് കാരണം എമർജൻസി ആയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നെന്നൊക്കെ. അപ്പൊ ഞങ്ങൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വണ്ടി ഓൺ ആക്കിയിട്ട് വണ്ടിയെ കുത്തിയിടുമായിരുന്നു എല്ലാരും ചെയ്തിരുന്നു. അവര് മാനസികമായിട്ട് ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ടു ബി ഫ്രാങ്ക് അല്ല. അവർക്കൊരു സ്കെയറി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവരുടെ. ഇപ്പൊ എനിക്ക് എന്റെ ലൈഫിലും ഇത് വല്ലാത്തൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വീട്ടിലിരിക്കുന്നു, മരമൊക്കെ ഇങ്ങനെ ബെൻഡാന്ന് നമ്മൾ റിയൽ ആയിട്ട് കാണുന്നു. എന്താണേലും ഉറങ്ങാൻ പറ്റുമോ, പേടിയാണ്, എന്താ വന്ന് നമ്മുടെ വീടിനിട്ട് അടിക്കുന്നതെന്ന് അറിയത്തില്ല. ഇത് ഒത്തിരി ഇതിനെ കുറിച്ച് എല്ലാരും ഞങ്ങളെല്ലാരും കുറെ ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നോണ്ടേ. പിന്നെ ഇത് കുറച്ച് സ്ലോ ആയിരുന്നു എക്സ്പെക്ട് ചെയ്തതിനേക്കാളും. ഒരു ദിവസം കൂടെ ഡിലേ, 24 hours ഡിലേ ആയിട്ട് വന്നു. അപ്പൊ എല്ലാരും കുറച്ചുകൂടെ സ്കേർഡായി, ഇതൊന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളൊരു ചിന്താഗതിയായി പോയി.
ബ്രിസ്ബനിലുള്ള മോബിൻ തോമസ് ആണ് ശക്തമായി കാറ്റ് വീശിയപ്പോഴുള്ള സാഹചര്യം SBS മലയാളത്തോട് പങ്കുവച്ചത്. ആൽഫ്രഡ് ഏറ്റവും അധികം നാശം വിതയ്ക്കുമെന്ന് ആശങ്കപ്പെട്ടിരുന്ന ഒരു സ്ഥലം ഗോൾഡ് കോസ്റ്റ് ആണ്. അവിടുത്തെ സാഹചര്യം എന്താണെന്നും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതിലേക്ക് തിരിച്ചെത്താം. ആൽഫ്രഡ് എന്ന മുൻ ചുഴലിക്കാറ്റ് ബ്രിസ്ബനിലും സമീപ പ്രദേശങ്ങളിലും എത്രത്തോളം നാശം വിതച്ചു എന്ന മലയാളികളുടെ അനുഭവമാണ് നമ്മൾ കേൾക്കുന്നത്. ഗോൾഡ് കോസ്റ്റ് മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് മനോജ് തോമസ് അവിടുത്തെ സാഹചര്യം എസ് ബി എസ് മലയാളത്തോട് വിശദീകരിക്കുകയാണ്.
എന്റെ അഭിപ്രായത്തിൽ ഇവിടെ നമ്മളുടെ ഏകദേശം ആൾക്കാരെല്ലാം സുരക്ഷിതരാണ്. വലിയ അതിന്റെ സിവിയർനെസ് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ഇത് വെള്ളിയാഴ്ച വൈകുന്നേരം തുടങ്ങിയിട്ട് ഇന്ന് രാവിലെയാണ് മഴയ്ക്ക് ഒരു ഇത്തിരി ശമനം വന്നത്. കാറ്റും കോളും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇന്നിപ്പോ കാലത്ത് മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. സ്കൈ ഇച്ചിരി ക്ലിയർ ആണ്. അത് ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പല സബേബ്സിലും ലൈറ്റ് പവർ കട്ടാണ്, പവർ ഇല്ല ഇപ്പൊ. അപ്പൊ അതാണ് ഇവിടുത്തെ ഇപ്പൊ ഒരു വലിയ ഇഷ്യൂ ആയിട്ടിരിക്കുന്നത്. കാര്യം വലിയ ഡാമേജസ് ഒന്നും ഒരു വീടിനും അങ്ങനെ വന്നിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ഫ്ലഡ് ഉണ്ട്, പക്ഷെ അത് ചില ഈ ഗോൾഡ് കോസ്റ്റ് ബീച്ച് സൈഡിലേക്കുള്ള സബേബ്സിലാണ് കൂടുതലായിട്ടുള്ളത്. ഇന്റീരിയറിലേക്ക് കയറുമ്പോഴത്തേക്കും അതത്ര എഫക്റ്റഡ് അല്ല. അപ്പൊ ഇതിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മഴയുടെ കണ്ടിന്യൂറ്റി ആയിരുന്നു, അത് ഇന്നിപ്പോ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്.
വെള്ളിയാഴ്ച തുടങ്ങിയെന്ന് തോന്നുന്നില്ലേ മഴ?
വെള്ളിയാഴ്ച ഒരു 10 മണിക്ക് തുടങ്ങിയതാണ് ഗോൾഡ് കോസ്റ്റില്. അത് അന്ന് നല്ല കാറ്റും രണ്ടു ദിവസം അങ്ങനെ രണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ അതിന്റെ കാറ്റിന്റെ ശക്തി കുറഞ്ഞ് മഴയായിരുന്നു കൂടുതലും.
ഓക്കെ, ഈ വൈദ്യുതി പോയിട്ട് ഇപ്പോൾ എത്ര സമയമായി?
അത് വെള്ളിയാഴ്ച മിക്ക സ്ഥലങ്ങളിലും ഒരു 10 മണിയോടുകൂടി പോയതാണ്. ചില സ്ഥലങ്ങളിൽ അത് ഈ ഹോസ്പിറ്റൽ സൈഡുകളിലൊക്കെ അത് അവർ റീറ്റെയിൻ ചെയ്ത് വീണ്ടും അത് റെക്ടിഫൈ ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള ഉള്ളിലേക്കുള്ള സബേബ്സിൽ ഇപ്പോഴും അത് പവർ ഷോർട്ടേജ്
അഭിമുഖീകരിക്കും.
ഞങ്ങളിപ്പം ചില ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ തന്നെ ആൾക്കാർക്ക് ഫ്രീ കറണ്ട് ഉള്ള വീടുകളുണ്ട്, അവിടെ ഷെയർ ചെയ്യുന്നു. പിന്നെ പല ഈ ഏജ് കെയർ ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അപ്പൊ അവരുടെ ഫ്രീസറുകളിലൊക്കെ സാധനം സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സഹകരിച്ച് നമ്മളുടെ കമ്മ്യൂണിറ്റി മുന്നോട്ട് പോകുന്നു.
പിന്നെ
ചില വീടുകളിൽ ജനറേറ്റർ ഉള്ള വീടുകളുണ്ട്, അതില് അവിടെയും നമ്മള് അവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും.
വെള്ളിയാഴ്ച മുതൽ ഇപ്പം കറണ്ട് ഇല്ലാത്ത രീതിയിൽ എല്ലാവരും മുന്നോട്ട് പോവുകയാണ്, പരസ്പരം സഹകരിച്ച് മാത്രം മുന്നോട്ട് പോവുകയാണ് അല്ലേ?
അതെ അതെ.
ഓക്കെ, എപ്പോഴേക്ക് വൈദ്യുതി തിരിച്ചു വരുമെന്നെന്തെങ്കിലും സൂചന സർക്കാർ നൽകുന്നുണ്ടോ?
അവരൊന്നും ക്ലാരിഫൈ ചെയ്തിട്ടില്ല ഇതുവരേക്കും. കാരണം എനിക്ക് തോന്നുന്നു അത് ഇച്ചിരി ആ കാറ്റിന്റെ ശക്തി കൊണ്ട് ഇച്ചിരി മേജർ ഡാമേജ് വന്നിരിക്കുന്നത്. അത് റെക്ടിഫൈ ചെയ്യുന്ന അവർക്കും ഒരു കറക്റ്റ് ആൻസർ തരാൻ നൽകാൻ പറ്റിയിട്ടില്ല.
ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്ക് ഒരുപാട് ആശങ്ക ഉണ്ടായിരുന്നു, എല്ലാവരും എന്ത് സംഭവിക്കുമെന്ന് അറിയാതിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നല്ലോ. അപ്പോ പെട്ടെന്ന് അത് സൈക്ലോൺ മാറി, അതൊരു ഒരു ന്യൂനമർദ്ദം മാത്രമായി അവസാനം പ്രഖ്യാപനം വന്നു, അതിന്റെ ശക്തി കുറഞ്ഞു. എങ്ങനെയായിരുന്നു നിങ്ങളുടെ എല്ലാം ഒരു മാനസികാവസ്ഥ അപ്പോൾ? ഈ ഒരു ആശങ്കയോടെ കാത്തിരിക്കുന്നു, പെട്ടെന്ന് ആ ഒരു അത്രയും വലിയ ആശങ്കയ്ക്ക് വഴിയില്ല എന്ന് തിരിച്ചറിയുന്നു, എന്തായിരുന്നു അപ്പോഴത്തെ ഒരു സാഹചര്യം?
ഗോൾഡ് കോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സൈക്ലോൺ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ അതിന്റെ സ്പീഡ് കുറച്ച് കുറവായിരുന്നു. തന്നെയല്ല, അത് ഗ്രൗണ്ടിലല്ല അത് ഹിറ്റ് ചെയ്തത്. അത് ഏകദേശം ഇച്ചിരി മേളിലേക്ക് ഉള്ള ലെവലിൽ അത് ഹിറ്റ് ചെയ്തപ്പോഴത്തേക്കും മരങ്ങളൊന്നും അങ്ങനെ വലിയ ഡാമേജ് ഇല്ല, വീടുകൾക്ക് വലിയ ഡാമേജ് ഇല്ല. ഒത്തിരി സാധനങ്ങളിൽ നമുക്കൊരു കൺസേൺ ഉണ്ടായിരുന്ന വീടിന്റെ ചുറ്റുമുള്ളതൊക്കെ പറന്നു വരും, ഗ്ലാസ്സിനടിക്കും, പൊട്ടും എന്നുള്ള. പക്ഷെ ആ വക സിവിയറിറ്റി ഒന്നും കണ്ടിട്ടില്ല. കാര്യം ഇത് അത്ര ഗ്രൗണ്ട് ലെവലിൽ അടിക്കാത്തത് കൊണ്ട് നമുക്കത് ഇച്ചിരി സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ സൈക്ലോൺ തന്നെ ഉണ്ടായിരുന്നു, അത് അത്ര സിവിയർ ആയിരുന്നില്ല.
ഓക്കെ, ഇത്രത്തോളം ഒരു കാറ്റും മഴയും ഒക്കെ ഇതിനു മുമ്പ് സൈക്ലോൺ ഗോൾഡ് കോസ്റ്റിൽ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ടോ?
ഇല്ലില്ല, ഒരിക്കലും ഇല്ല.
ഇത്രയും വലിയ മഴ ആദ്യമായിട്ടാണ്?
ഇല്ലില്ല, എന്റെ അനുഭവത്തിൽ ഞാനിപ്പം വന്നിട്ട് 12 വർഷമായി, ആദ്യമായിട്ടാണ് ഞാനത്.
അപ്പം അവിടുത്തെ മറ്റ് സാഹചര്യങ്ങൾ, ഇപ്പൊ സ്കൂളുകളും അതുപോലെ തന്നെ മറ്റ് പൊതുഗതാഗത മേഖല, അതുപോലെ വ്യവസായ വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം തന്നെ എങ്ങനെയാണ്, തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ, എങ്ങനെയാണ് സാഹചര്യം?
ഇവിടുത്തെ സ്കൂളുകൾ നാളെയാണ് ഓപ്പൺ ചെയ്യത്തുള്ളൂ, ഇന്നും കൂടെ അവർക്ക് അവധിയുണ്ട്. പിന്നെ വ്യാപാര സ്ഥാപനങ്ങൾ, ഷോപ്പിംഗ് മാള്, അങ്ങനെയുള്ള കുറെ ഫുഡ് ഔട്ട്ലെറ്റ്സ് എല്ലാം ഇന്നിപ്പോ ഞാൻ രാവിലെ എന്റെ ജോലിയിലേക്ക് വരുന്ന സമയത്ത് അത് ഓപ്പൺ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഫുഡ് ഡെലിവറി ട്രക്കുകൾ ഞാൻ കണ്ടു വഴിയില്. പിന്നെ പെട്രോൾ സ്റ്റേഷൻസ് ഇന്നലെ വരെയും ഒരുമാതിരിപ്പെട്ടതെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു, ഇന്നിപ്പോ അതെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. ഏകദേശമൊക്കെ ബാക്ക് ടു നോർമലിലേക്ക് ആയി വരുന്നു. ഇപ്പൊ സൂപ്പർ മാർക്കറ്റ്സ് കോൾസ് ഓപ്പൺ ആണ്, ബുൾവത്ത് പല ഇതിലും ഔട്ട്ലെറ്റും ഓപ്പൺ അല്ല, കാരണം പവർ ഷോർട്ടേജ് ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു.
ബസ്സുകളും മറ്റും ഓടുന്നുണ്ടോ ഇപ്പോഴേ?
ഇല്ല, പബ്ലിക് ട്രാൻസ്പോർട്ട്സ് ഇതുവരെ ഡിക്ലയർ ചെയ്തിട്ടില്ല. എയർപോർട്ട് ഇന്ന് ഓപ്പൺ ആവുന്നു എന്നുള്ള ഡിക്ലറേഷൻ വന്നിട്ടുണ്ട്.
ഗോൾഡ് കോസ്റ്റ് മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് മനോജ് തോമസ് ആണ് സാഹചര്യം വിശദീകരിച്ചത്. ബ്രിസ്ബനിലും സമീപത്തുമുള്ള ശ്രോതാക്കളോട് നിങ്ങളെ ഈ സാഹചര്യം എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? എങ്ങനെയാണ് ആൽഫ്രഡ് കടന്നുപോയത്? നിങ്ങളുടെ അനുഭവങ്ങൾ അറിയാനും SBS മലയാളത്തിന് താല്പര്യമുണ്ട്, പങ്കുവയ്ക്കാവുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. SBS മലയാളത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകൾ ഞങ്ങൾ എത്തിക്കുന്നുണ്ടാകും. അവ കേൾക്കാനായി SBS മലയാളത്തെ പിന്തുടരുക. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന പ്ലാറ്റ്ഫോമുകളിലോ അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് വഴിയോ SBS മലയാളം പോഡ്കാസ്റ്റുകൾ പിന്തുടരാം. ഈ റിപ്പോർട്ട് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിജു ശിവദാസ്.
ലൈക്ക്, ഷെയർ, കോമെന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.